Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രിസ്തുരാജ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെ വാക്യങ്ങൾ. ആരാധനക്രമ വർഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. അതിന്റെ പ്രതീകമായി നാം ഇന്ന് ക്രിസ്തുരാജ മഹോത്സവം ആഘോഷിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ് ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത്. എളിയവർക്കായി നിങ്ങളിതൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഈ ക്രിസ്തു ദർശനമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സത്ത, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്രം. സഹോദരസ്നേഹം തന്നെയാണ് ദൈവസ്നേഹമെന്ന് വചനമിന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെതിരായി പ്രവർത്തിക്കുന്ന ക്രൂരതയുടെ സംഭവങ്ങളാണ് അനുദിനം ചുറ്റും നാം കേൾക്കുന്നതും കാണുന്നതും. ഈ നവംബർ 24 വെള്ളിയാഴ്ച ഈജിപ്തിലെ സീനായ് പ്രവിശ്യയിലുള്ള മുസ്ലിം പ്രാർത്ഥനാലയത്തിൽ നിന്നും മധ്യാഹ്നത്തിലെ നമസ്കാരം കഴിഞ്ഞിറങ്ങിയ സുഫി സമൂഹത്തിൽപ്പെട്ട നിർദ്ദോഷികളായ 295 പേരെയാണ് ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയത്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത്തരം സംഭവങ്ങൾ കേട്ട് നമുക്ക് തഴക്കമായി പഴക്കമായി. പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ ചിന്ന ഭിന്നമായൊരു 3 ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിലാണ് ലോകമെന്ന് ഇന്ന് നാം ജീവിക്കുന്നത്. ലോകത്ത് ഇന്ന് നാം കാണുന്ന ഭീകരതയുടെയും തിന്മയുടെയും അതിക്രമങ്ങളുടെയും മുന്നിൽ നിൽക്കുമ്പോൾ ചോദിച്ചു പോകും, ദൈവമെവിടെ? എന്നാൽ നല്ല മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുന്നിൽ നിൽക്കുമ്പോൾ അറിയാതെ പറഞ്ഞുപോകും, ദൈവം സ്നേഹമാണ്, സ്നേഹമാണ് ദൈവം, ഇത് ദൈവസ്നേഹമാണ്, ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. പുണ്യവതിയായ മദർ തെരേസയെക്കുറിച്ച് ആത്മീയ ആചാര്യനായ നിത്യ ചൈതന്യയേതി പറഞ്ഞതാണിത്. മദറിൻ്റെ ജീവിതത്തിലെ ആപ്തവാക്യവും ഇതുതന്നെ, ഈ സുവിശേഷ ചിന്ത തന്നെയാണ്. ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചവർ, പാവങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ പ്രകാശം കാട്ടിയവർ. അങ്ങനെ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള തിന്മയിൽ, അതിക്രമത്തിൽ ദൈവനിഷേധമാണ് കാണുന്നതെങ്കിൽ, ചുറ്റും കണ്ടെത്താവുന്ന നന്മയിൽ ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നാം കാണേണ്ടത്. കൽക്കട്ടയിലെ മദർ തെരേസയിൽ പാവങ്ങൾ അനുഭവിച്ചത് ഈ ദൈവസ്നേഹമാണ്. വിശുദ്ധിയും നന്മയും അടങ്ങിയിരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന നാം സഹോദരങ്ങളെ സ്നേഹിച്ചു ജീവിക്കുന്നു എന്നതിലാണ്. നാം പാപികളും ബലഹീനരുമായിരിക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമുക്ക് ആയുസ്സും ജീവനും തന്ന അനുദിനം പാലിക്കുന്നു, നയിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായും ആ ദൈവത്തോടുള്ള പ്രതിനന്ദിയായും ചുറ്റുമുള്ള സഹോദരങ്ങളോട് നാം അല്പം സ്നേഹവും ആദരവുമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചെങ്കിൽ, അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും മാനിക്കുന്നത് തന്നെ സഹോദരസ്നേഹമാണ്, ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തു നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിൻ്റെ സമ്പൂർണതയിൽ പങ്കുചേർന്ന് ജീവിക്കാൻ അനുദിനം നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചത് താലന്തുകളുടെ ഉപമയെക്കുറിച്ചാണ്. സമ്പത്തുൾപ്പെടെ എല്ലാ കഴിവുകളും അറിവുകളും എല്ലാം താലന്താണെന്ന് പറയാം, അല്ലെങ്കിൽ താലന്തുകളാണ്. ഉപമയിലെ യജമാനൻ ദൈവമാണ്. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച താലന്തുകൾക്ക് പരസ്നേഹം, സഹോദരസ്നേഹം എന്നൊക്കെ അർത്ഥം കൊടുക്കാവുന്നതാണ്. ദൈവം തന്ന കഴിവുകളാകുന്ന താലന്തുകൾ വ്യയം ചെയ്ത് വർദ്ധിപ്പിച്ച് അത് സഹോദരങ്ങളുമായി പങ്കുവച്ച് ജീവിക്കുന്നവരെ യജമാനൻ പ്രശംസിക്കുന്നു. മാത്രമല്ല, അവർക്ക് അവിടുന്ന് പ്രതിസമ്മാനം നൽകുന്നു. അവരെ നിത്യതയുടെ സന്തോഷത്തിൽ അവിടുന്ന് സ്വീകരിക്കുന്നു. ദൈവസ്നേഹത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണത്തിൽ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേർതിരിവില്ല. സഹോദരസ്നേഹമാണ് അങ്ങനെ ദൈവസ്നേഹം എന്ന വീക്ഷണമാണ് സുവിശേഷം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. Whatsoever you do to the least of my brothers and sisters, that you do unto me. എന്റെ ഈ എളിയ സഹോദരിക്കും സഹോദരനും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ധനവാന്റെയും ലാസറിന്റെയും സുവിശേഷ കഥയിൽ ലാസറിനോട് എളിയവനോട് കാണിച്ച നിസ്സംഗതയും അവജ്ഞയുമാണ് ധനാഢ്യന്റെ ശിക്ഷയ്ക്ക് കാരണമായതെന്ന് ഓർക്കണം. സഹോദരങ്ങളോട് വിശിഷ്യ എളിയവരോട് പാപങ്ങളോട് നാം കാണിക്കുന്ന അവജ്ഞ പാപമാണ്, അത് ശിക്ഷാവിധി വിളിച്ചു വരുത്തും. ഇന്നത്തെ സങ്കീർത്തനാലാപനം പച്ചയും പ്രശാന്തവുമായ തീരത്തേക്ക്, നീർച്ചോലയിലേക്ക് നമ്മെ നയിക്കുന്ന ഇടയനെക്കുറിച്ചാണ്, നല്ല ഇടയനെക്കുറിച്ചാണ്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് ചെങ്കോലും ദണ്ടും കൊണ്ട് ഭരിക്കുന്ന രാജാവായിട്ടല്ല, സ്നേഹമാകുന്ന ദൈവത്തെക്കുറിച്ച് മനുഷ്യരെ അറിയിക്കുന്ന ദാസനായിട്ടാണ്. രാജാവിനെ പോലെ ഭരിക്കാനല്ല, ഇടയനെ പോലെ നയിക്കാനും സ്നേഹിക്കാനുമാണ് അവിടുന്ന് വന്നത്, നമ്മെ പരിപാലിക്കാനാണ്. സമൃദ്ധവും പ്രശാന്തവുമായ സ്വർഗീയ പുൽപ്പുറത്തേക്ക് നമ്മെ നയിക്കുന്ന ഇടയനാണ്, നല്ലിടയനാണ് ക്രിസ്തു. ബോബി ജോസ് കട്ടിക്കാട് കപ്പൂച്ചിന്റെ ഗുരുചരണത്തിലെ ചിന്ത കടമെടുക്കട്ടെ. അന്ത്യവിധിയിൽ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കാൻ പോകുന്നത് ആ പഴയ ചോദ്യമായിരിക്കണമെന്നില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. വിശക്കുന്നവന് കൊടുക്കാതെ പോയ അപ്പം, ദാഹിക്കുന്നവന് നാം പകരാതെ പോയ ജലം, പിന്നെ നഗ്നന് നെയ്യാതെ പോയ അങ്കി, രോഗിക്ക് തട്ടിക്കളഞ്ഞ ഔഷധം, പിന്നെ തടവറയിൽ നിഷേധിച്ച സ്വാതന്ത്ര്യത്തിന്റെ ആകാശം, ഇല്ല അതൊന്നുമായിരിക്കില്ല ദൈവം നമ്മോട് ചോദിക്കുന്നത്. പകരം നമ്മോട് ഒരേ ഒരു ചോദ്യം മാത്രം, ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ നീ ഒരു മരം നട്ടിട്ടുണ്ടോ? അതെ, അതിലായിരിക്കും നിങ്ങളുടെയും എന്റെയും വിധിയും ഭൂമിയുടെ വിധിയും. ബോബി അച്ഛന്റെ എത്ര മനോഹരമായ പാരിസ്ഥിതികവും പച്ചയുമായ ധ്യാനം. ഒരു വർണ്ണചക്രത്തിൽ കലാകാരന്മാർ പറയും സമാധാനത്തിന്റെ നിറമാണ് പച്ചയെന്ന്. അത് പ്രകൃതിയുടെ നിറമാണ്, അത് വളർച്ചയുടെയും സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഊഷ്മളതയുടെയും ജീവൽ സമ്പന്നതയുടെയും ചിത്രീകരണമാണ്, ഒപ്പം വൈകാരികമായ സുരക്ഷയുടെയും നിറമാണ് പച്ച. അതുകൊണ്ടായിരിക്കാം അന്ത്യവിധിയിൽ മരം നട്ടിട്ടുണ്ടോ എന്ന് ദൈവം ചോദിക്കുമെന്ന് ബോബി അച്ഛൻ പറഞ്ഞത്. മരത്തിൽ നിന്നും പച്ചപ്പ് ചോർന്നാൽ അത് നിർജീവമാകും, അത് മൃതമാകും. മനുഷ്യജീവിതത്തിൽ നിന്നും അതുപോലെ നന്മയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പച്ചപ്പ് ചോർന്നു പോകുമ്പോൾ നമ്മിലും സുരക്ഷയില്ലായ്മയും ഭീതിയും പകയും വൈരാഗ്യവും വിദ്വേഷവും വളരും. പരസ്പരം കുറ്റമാരോപിക്കും, തെറ്റിദ്ധരിക്കും, പരസ്പരം അംഗീകരിക്കാതെ വരും. മനുഷ്യൻ മനുഷ്യനെതിരായി വാളെടുക്കും, കീറിമുറിക്കും. മനുഷ്യ മനസ്സുകൾ മരുഭൂമി പോലെ തരിശാകും. സ്നേഹമില്ലാതെ വിണ്ടുകീറും. സ്നേഹമില്ലായ്മയുടെ ശുഷ്കതയും വരൾച്ചയും വിദ്വേഷമായും പ്രതികാരമായും മനുഷ്യ മനസ്സുകളെ അസ്വസ്ഥമാക്കും. സ്നേഹിക്കാനെന്ന പോലെ പരസ്പരം ക്ഷമിക്കാനും കരുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം. ഓർക്കണം, ഈ ജീവിതത്തിന്റെ പച്ചപ്പിന്റെയും പ്രശാന്തതയുടെയും സൂക്ഷിപ്പുകാർ മനുഷ്യരായ നിങ്ങളും ഞാനുമാണ്. സൃഷ്ടിയോടും പുതുഭവനമായി ഭൂമിയോടും കാണിക്കുന്ന സ്നേഹം സഹോദര സ്നേഹം തന്നെയാണ്. മറിച്ചും സഹോദരങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവരുടെ അന്തസ്സ് മാനിക്കും വിധം നീതിനിഷ്ഠമായും സത്യസന്ധമായും സ്നേഹനിഷ്ഠമായും നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ പരിശ്രമിക്കും. തന്റെ 21-ാമത് അപ്പസ്തോലിക യാത്രയ്ക്കൊരുങ്ങുകയാണ് പാപ്പ ഫ്രാൻസിസ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ മ്യാൻമാറിലേക്കും ബംഗ്ലാദേശിലേക്കുമാണ് ഈ യാത്ര. ഈ രണ്ട് രാജ്യങ്ങളിലെയും സഭകൾ ക്രൈസ്തവ സമൂഹങ്ങളേറെ ചെറുതാണ്. ക്രൈസ്തവ രണ്ട് രാജ്യങ്ങളിലും തുലോം നിസ്സാരമാണെങ്കിലും പ്രതിസന്ധികളുള്ള നാടുകളിൽ സുവിശേഷ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം പകരുകയാണ് പാപ്പ ഫ്രാൻസിസിന്റെ പ്രേക്ഷിത യാത്രയുടെ ലക്ഷ്യം. ഏറെ കത്തിനിൽക്കുന്നതും ലോകമുറ്റുനോക്കുന്നതുമായ റോഹിംഗ്യ അഭയാർത്ഥി പ്രതിസന്ധിയുടെ മധ്യത്തിലേക്കാണ് ഒരു നല്ല സമരിയക്കാരനെ പോലെ പാപ്പ ഫ്രാൻസിസ് ചെല്ലുന്നത്. അതുപോലെ മതവിദ്വേഷത്തിന്റെ ക്രൂരത നരഹത്യയായി അടിക്കടി തലവെക്കുന്ന അധികവും പാവങ്ങളുള്ള രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമാറും. അങ്ങനെ ഇരു രാജ്യങ്ങളിലെയും വേദനിക്കുന്ന പാവപ്പെട്ട ജനസഞ്ചയത്തിന് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സുവിശേഷ തൈലം പൂശാനും മുറിവുണക്കാനും പാപ്പ ഫ്രാൻസിസിന്റെ സന്ദർശനം ഇടയാകട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മ്യാൻമാറിലും ബംഗ്ലാദേശിലും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചം വീശാൻ അതിരുകൾ തേടിയുള്ള പാപ്പ ഫ്രാൻസിസിന്റെ ഇടയ സന്ദർശനം സഹായകമാകട്ടെ. പാപ്പായ്ക്ക് ശുഭയാത്ര നേർന്നുകൊണ്ട് നമുക്ക് ഈ സുവിശേഷ വിചിന്തനം ഉപസംഹരിക്കാം.
എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല, എനിക്കായി ചെയ്തിടുന്നു. വരുവിൻ പിതാവിൻ ഭവനത്തിൽ, അനുപമ ഭാഗ്യമതിൽ എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല. ചെന്നു തളർന്നപ്പോൾ നിങ്ങൾ ഭോജനമെനിക്കരുളി, ഞാൻ വിശന്നു തളർന്നപ്പോൾ നിങ്ങൾ ഭോജനമെനിക്കരുളി, ഞാൻ ദാഹിച്ചു വലഞ്ഞപ്പോൾ നിങ്ങൾ കുളിർ ജലമെനിക്കരുളി. എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല. പരദേശിയയലഞ്ഞപ്പോൾ എനിക്കഭയം തന്നരുളി, പരദേശിയലഞ്ഞപ്പോൾ എനിക്കഭയം തന്നരുളി, ഞാൻ നഗ്നനയണഞ്ഞപ്പോൾ നിങ്ങൾ വസ്ത്രമെനിക്കരുളി. എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല. ഞാൻ രോഗിയായി തീർന്നപ്പോൾ നിങ്ങൾ കാണുവാൻ വന്നെന്നെ, തീർന്നപ്പോൾ നിങ്ങൾ കാണുവാൻ വന്നെന്നെ, ഞാൻ തടവിലിരുന്നപ്പോൾ എന്നരികിലണഞ്ഞു നിങ്ങൾ, എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല. എനിക്കായി ചെയ്തിടുന്നു, വരുവിൻ പിതാവിൻ ഭവനത്തിൽ, അനുപമ ഭാഗ്യമതിൽ എൻ്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതല്ല.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ക്രിസ്തുരാജ മഹോത്സവത്തിൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്. കൂടാതെ ഇന്നത്തെ സുവിശേഷ ഗാനം ആലപിച്ചത് ഫീലിക്സ് മാളിയേക്കലാണ്. രചന ഫാദർ ജോസഫ് മനക്കിൽ. സംഗീതം ജെറി അമൽദേവ്.